നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം യവനിക, മലയാളം എഫ് എമ്മിന്റെ നാടക പരമ്പര. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നേഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ. ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം
റേഡിയോ നാടകങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അന്യമായിരിക്കുന്ന ഒരു കലാരൂപം അവർക്കും കൂടെ ആസ്വദിക്കാവുന്ന തരത്തിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് യവനിക എന്ന പരിപാടിയിലൂടെ മലയാളം എഫ് എം ചെയ്യുന്നത്. പൂർണമായും ന്യൂസിലൻഡിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് ഇന്ന് യവനികയിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ, കുറ്റാന്വേഷണ നാടകം 1-ാം ഭാഗം. രചന, സംവിധാനം ശംഭു ശ്രീകുമാർ.
ഈ കൊച്ചുവെടുപ്പാങ്കാല ആരെയും വിളിക്കുന്നെ? ഒന്ന് നടക്കാൻ പോലും സമ്മതിക്കുകയല്ല. ഹലോ ചെറമ്മൽ മത്തായി, ആരാ? ഓ, നീയായിരുന്നോ? നീ എന്നാടാ ഈ കൊച്ചുവെടുപ്പാങ്കാലത്ത്? മനുഷ്യനെ മനസമാധാനമായി ഒന്ന് നടക്കാൻ പോലും സമ്മതിക്കുകയല്ല. എന്നതാ ഉറക്കം പറയടാ. എന്നതാ? ഓ എടാ, അതേ ഇടുക്കിയിൽ എന്റെ തോട്ടത്തിൽ നിന്ന് നമ്മുടെ കറിയാച്ചൻ നല്ല വെടിയിറച്ചു കൊണ്ടുവന്നു. നല്ല മുറ്റിയ കാട്ടുപന്നി, കൂടെ 5-6 രൂപി നല്ല സ്വയംഭം വാറ്റും. എന്റെ പെണ്ണുംപിള്ള അതങ്ങ് വരട്ടി എടുത്ത്. ഒരു 4 പ്ലേറ്റ് പന്നി വരട്ടും കൂട്ടി ആ കുപ്പി അങ്ങ് തീർത്തു ഇന്നലെ. ആ അതിന്റെ ഏനക്കേട് മാറാൻ രാവിലെ ഒന്ന് നടക്കാന്ന് വെച്ചു. അപ്പോഴാ നിന്റെ ഈ കോപ്പിലെ വിളി. ആ പിന്നെ കോൺട്രാക്ടറെ, ഞാൻ ഒരു കാര്യം പറയാം. 2 മാസം കഴിഞ്ഞ എന്റെ കൊച്ചിന്റെ കല്യാണമാ. അതിനു മുമ്പ് എന്റെ പുതിയ വീടിന്റെ പണി നീ തീർത്തു തന്നില്ലേ, നിന്നെ വെടിയിറച്ചിയാക്കി ഞാൻ നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കും. നിനക്ക് ഈ ചെറമേൽ മത്തയെ ശരിക്കറിയാമല്ലോ. ആ നീ വിളിച്ച കാര്യം പറ. ഏ, രാവിലെ 8 മണിക്ക് വണ്ടി വരുമോ? ആ പിന്നെ നല്ല വില കൂടിയ ഇറ്റാലിയൻ മാർബിളാ വണ്ടിയിൽ വരുന്നത്, സൂക്ഷിച്ചേക്കണം. ആ പറഞ്ഞേക്കാം. ആ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ആ വഴിക്കാ പോകുന്നത്. സൈറ്റിലെ ഗേറ്റും ആ ഫ്രണ്ട് ഡോറും ഞാൻ തുറന്നിട്ടേക്കാം. ആ പിന്നെ ഞാൻ എവിടെ അവന്മാരെ കാത്തു നിൽക്കത്തില്ല, എനിക്ക് രാവിലെ അപ്കാരികളുടെ മീറ്റിംഗ് ഉണ്ട് കൊച്ചിയിൽ. നീ വന്നോണം സൈറ്റിൽ, പറഞ്ഞേക്കാം. ആ എന്നാ ശരി. നാശങ്ങൾ ഈ ചർമ്മൽ മത്തയുടെ വീടിന്റെ നേർക്ക് നോക്കി തന്നെ വേണോ ഇവറ്റകൾക്ക് കുറയ്ക്കാൻ? ഇതുങ്ങൾക്ക് രാവിലെ വേറൊരു പണിയില്ലേ? ഓ പന്ന പാട്ടികളെ, ഈ ചർമ്മൽ മത്തയുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ടാൽ പാട്ടികൾക്ക് മാത്രമല്ല മനുഷ്യന്മാർക്ക് ഇതായിരിക്കും ഗതി. അത് ശരി, അവന്റെ ബംഗാളി പണിക്കാര് ഗേറ്റ് അടയ്ക്കാതെയാണോ പോയത്? പൊന്നന്മാര് നിങ്ങി വരട്ടെ, തീർക്കും ഞാൻ. കർത്താവേ, 4-5 കോടി മുടക്കി ഉണ്ടാക്കുന്ന കൊട്ടാരമായത് ചെറമ്പൽ പാലസ്. എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് മുമ്പ് ഇതിന്റെ പണി തീർത്തു തന്നാ മതിയായിരുന്നു ആ കോപ്പൻ കോൺട്രാക്ടർ സണ്ണി, ഇല്ലെങ്കിൽ അവനെ ഞാൻ പുകയ്ക്കും. ഫുൾ ലോഡ് ഡബിൾ ബാരൽ ഗണ്ണ് ഞാൻ ചുമ്മാ കാണാൻ വേണ്ടിയല്ല വീട്ടിൽ തൂക്കിയിട്ടേക്കുന്നെ. കർത്താവേ, പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ? ഞാൻ പറഞ്ഞേക്കാം. ഇതാരേ വരാന്തേ കിടന്നുറങ്ങുന്നെ? ആ ഗേറ്റ് പൂട്ടാതെ പോയമാരെ പറഞ്ഞാ മതിയല്ലോ. കണ്ട ഏറെണ്ണം കെട്ടതൊക്കെ എന്റെ വീട്ടിലാ കിടന്നുറക്കം. നാശം, ഡീ എഴുന്നേക്കടി ശവമേ. ഈ ചെർമൽ മത്തയുടെ വീടിന്റെ വരാന്ത തന്നെയാ കിട്ടിയുള്ളോ നിനക്ക് കിടന്നുറങ്ങാൻ? എഴുന്നേക്കടി ചാവിട്ട് ഞാൻ. കർത്താവേ, ചതിച്ചോ? ശവം, ശരിക്കും ശവം. അയ്യോ,
മലയാളം FM 104.6 വേണ്ടി ഐഡിയ വെബ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന 6-ാമത് റേഡിയോ നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന നാടക പരമ്പരയിലെ 2-ാം അധ്യായം, ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ. പ്രൊഡ്യൂസ്ഡ് ബൈ സിന്ധു പുന്നൂസ് ആൻഡ് ജോർജ് ചീരൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ മജോ കോഡാലി. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ ശംഭു ശ്രീകുമാർ.
ഈ ഫോൺ എടുക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളോ? ഹലോ, ഹലോ, ഹനീഫ് റാത്ത് സ്പീക്കിംഗ്. സർ, ഗുഡ് മോർണിംഗ്. യെസ് സർ, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് റോബറി സസ്പെക്ടിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോയതാ. യെസ് സർ, കിട്ടി. എല്ലാവരെയും കിട്ടി. താങ്ക് യു സർ. പിന്നെ ഞാൻ സാറിനെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. അത് വേറെ ഒന്നല്ല, ഈ വരുന്ന സാറ്റർഡേ എന്റെ മോള് ഉമ്മക്കുലസുവിന്റെ 3-ാം പിറന്നാളാണ്. സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്. സാറും ഫാമിലിയും തീർച്ചയായും വരണം. അധികമാരുമില്ല സർ, സാറും ഫാമിലിയും, പിന്നെ എന്റെ ഫാമിലിയും, പിന്നെ മോളുടെ കുറച്ച് ഫ്രണ്ട്സും, അത്രയേ ഉള്ളൂ. വാട്ട്? ഓ യെസ്, അറിയാം സർ. ചെറുമൽ ഗ്രൂപ്പിന്റെ മുതലാളി ചെറുമൽ മത്തായി. ആർക്കാണ് സർ അറിയാൻ മേലാത്തത്? അതും അറിയാം സർ. നമ്മുടെ മൂത്തോട്ട് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞാൽ ആ വയലിന്റെ സൈഡിലായിട്ടാണ് ആ പുതിയ വീട് പണിയുന്നത്. അതിനെ വീടെന്നല്ല വിളിക്കേണ്ടത്, കൊട്ടാരം എന്ന. എന്നാലും കഷ്ടമായി പോയി. ഹോമിസൈഡ് ആണെന്ന് കൺഫേം ചെയ്തോ? ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം സർ. ആരാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്? ഓ ഗ്രേറ്റ്, മായാ വർമ്മ. എക്സലന്റ്. She's very smart and intelligent. No, sir. I'm very comfortable working with her. Thank you, sir. Sure, sir. I know I have to cancel the birthday party. That would be fine, sir. I'm sure she would be fine, too. എന്റെ ഉമ്മ കുലസു, നീ പ്രാവശ്യം കൂടി ഈ വാപ്പച്ചിയോട് ക്ഷമിക്ക. എന്റെ പഠിച്ചവനെ നല്ലൊരു വാപ്പാവാൻ നീ സമ്മതിക്കില്ലല്ലോ. അൽഹംദുലില്ലാ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഒറ്റ ഒരുത്തനെയും ഈ കോമ്പൗണ്ടിൽ കയറ്റി പോരുത്. അത് നാട്ടുകാരായാലും ശരി, പത്രക്കാരായാലും ശരി, കേട്ടല്ലോ. കൂടുതൽ ഫോഴ്സിനെ വേണമെങ്കിൽ വിളിച്ചോണം. ഹലോ മായ, ഗുഡ് ടു സീ യു അഗൈൻ
സർ.
ഹേയ്, ടേക്ക് ഇറ്റ് ഈസി.
വെരി ഗുഡ് ടു സീ യു ടു സർ. സാറാണ് ലീഡ് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ I'm really excited. But നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം.
കാരണം എന്തുമായിക്കോട്ടെ, ചെറുമേൽ മത്തായിയുടെ ഇനിയും പണി തീരാത്ത ഈ കൊട്ടാര കവാടത്തിനേക്കാൾ കണ്ടുമുട്ടാൻ ഉചിതമായ ഒരു സ്ഥലം വേറെ എവിടെയുണ്ടുമായ? ആട്ടെ, അയാൾ എന്തിയെ?
അയാൾ അകത്തെ മുറിയിലുണ്ട്. സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. അയാൾ ഇപ്പോഴും നല്ല ഷോക്കിലാണ്, നന്നായി പേടിച്ചിട്ടുമുണ്ട്.
ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടികേറ്റുന്നവൻ എന്ന് വീമ്പടിച്ച് നടക്കുന്ന ചെറുമേൽ മത്തായിക്ക് പേടിയോ? ഭഗവാൻ തേരി മായ. ഓക്കെ, അപ്ഡേറ്റ് മീ.
ഷുവർ സർ. മിസ്റ്റർ മത്തായി രാവിലെ നടക്കാൻ പോകുമ്പോൾ കോൺട്രാക്ടർ സണ്ണിയുടെ ഫോൺ വരുന്നു. 8 മണിയാകുമ്പോൾ മാർബിൾ ഇറക്കാൻ വണ്ടി വരും, അതുകൊണ്ട് ഗേറ്റും വീടിന്റെ വാതിലും തുറന്നിടണം എന്ന്. നടക്കാൻ പോകുന്ന വഴി മത്തായി ഇവിടെ എത്തി. നോക്കുമ്പോൾ ഗേറ്റ് തുറന്നും കിടക്കുന്നു. സാധാരണ പണി കഴിഞ്ഞു പോകുമ്പോൾ പണിക്കാര് താഴിട്ട് പൂട്ടാറാണ് പതിവ്. മത്തായി അകത്തു വന്നപ്പോൾ വരാന്തയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നു. എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. അയാൾ പറഞ്ഞത് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി എന്നാണ്. പക്ഷേ അയാളുടെ ഷൂസിന്റെ പാട് അവരുടെ വസ്ത്രത്തിലുണ്ട്. സോ ഐ അസ്യൂം അയാൾ അവർക്കിട്ട് ചവിട്ടി എന്നാണ്. അപ്പോഴാണ് അയാൾ അറിയുന്നത് അതൊരു ശവമായിരുന്നു എന്ന്.
മത്തായുടെ പേടി ഇപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആട്ടെ, എന്താണ് ഫോറൻസിക്കിന്റെ ഇനീഷ്യൽ അസസ്മെന്റ്?
അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സർ.
എന്താ പറയൂ, കേക്കട്ടെ.
മരിച്ചത് ഒരു സ്ത്രീയാണ്. ഏകദേശം 30-35 വയസ്സ് പ്രായം. വളരെ മെലിഞ്ഞ ശരീരപ്രകൃതം. നിലവിൽ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഐഡി കാർഡോ ബാഗോ മറ്റൊന്നും തന്നെ ഇല്ല ബോഡിക്കടുത്ത്. ഫോറൻസിക്കാരുടെ ഇനിഷ്യൽ അസസ്മെന്റിൽ തലയുടെ പിൻഭാഗത്ത് കട്ടിയുള്ള എന്തിലോ നിന്നും അതിശക്തമായി അടിയേറ്റതാണ് മരണകാരണം. തലയുടെ പിൻഭാഗത്തെ ക്ഷതം കണ്ടിട്ട് അടിക്കാൻ ഉപയോഗിച്ച വസ്തു പരന്ന ഷേപ്പുള്ള എന്തോ ആണ്. ശരീരത്തിൽ വേറെ മുറിപ്പാടുകൾ ഒന്നുമില്ല.
പക്ഷെ ഇതിൽ എന്താണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായ?
പറയാം സർ. ഒരുപക്ഷേ ഇത് സാറിന്റെ പോലും കരിയറിലെ ആദ്യത്തെ അനുഭവമായിരിക്കും.
ഓഹോ, ഓക്കേ.
ഈ പ്രേതം ഫ്രോസൻ ആണ് സർ.
What do you mean frozen? Like the freezer il ninnedu poleyo?
Exactly sir.
Oh.
Like deep frozen. Forensic parayunnathu ee sharirathine freezer il ninnum eduthittu ekadesham 3 manikkur maatrame aayittullu ennaanu.
All right. I agree with you Maya. It's interesting. Very interesting. So that means it didn't happen here. Or in fact, namakkarilla evdeyanennum eppolana ee maranam sambhavichathennu alle.
Yes sir, evdeyana ennaan ee kolapadagam nadannathu namakkarilla.
Interesting, huh? ഓക്കെ മായ, ബോഡി ഫോറൻസിക്സിന് അയക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് വഴി ആളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, റൈറ്റ്? ബട്ട് മീൻ ടൈം കേരള പോലീസിന്റെ ഡേറ്റാബേസിലുള്ള എല്ലാ മിസ്സിംഗ് പേഴ്സൺ ഫയൽസും എനിക്ക് വേണം.
ഓക്കെ,
ആ വഴിക്കും കൂടി നമുക്ക് അന്വേഷിക്കാം. പിന്നെ ആ കോൺട്രാക്ടർ സണ്ണിയെയും അയാളുടെ പണിക്കാരെയും പൊക്കണം. എന്നിട്ട് ആ മത്തായി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൺഫേം ചെയ്യണം.
ഓക്കെ സർ. സർ, വൺ മോർ തിങ്.
പറമായ,
ഇന്ന് രാവിലെ പത്രമിടാൻ പോയ പയ്യൻ ഒരു പച്ച കളർ ലോറി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു, ഏകദേശം 4:45. അതിന്റെ സൈഡിൽ കമ്പനിയുടെ പേരുണ്ടായിരുന്നു. അവൻ പേരോർക്കുന്നില്ല, പക്ഷേ എന്തോ എന്തോ ട്രാൻസ്പോർട്ട് എന്നായിരുന്നു സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്.
ഓ, ഗ്രേറ്റ് ഗ്രേറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോ ഈ ഏരിയയിലുള്ള എല്ലാ ട്രാൻസ്പോർട്ട് കമ്പനിയും ചെക്ക് ചെയ്യണം. അത് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ മായ, ഐ എം ഹെഡിങ് ബാക്ക് ടു ദ സ്റ്റേഷൻ ടു ചെക്ക് ദ മിസ്സിംഗ് പേഴ്സൺ ലിസ്റ്റ്.
ഓക്കെ,
താൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് വരൂ. ആ ASI രഘുവിനോട് ഫോറൻസിക്കാരുടെ കൂടെ പോകാൻ പറയൂ, എന്നിട്ട് തനിക്ക് അപ്ഡേറ്റ്സ് തരാൻ പറയൂ. സി യു അറ്റ് ദി ഓഫീസ്.
ഷുവർ സർ, സി യു സൂൺ.
ഓക്കെ.
Excuse me, sir. May I come in?
Yes, Maya. Please come in.
Sir, missing persons file reviews evidam vare aayi?
Thodangitte ullu. Aayirakkanakkina files undu, Maya. Feel free to jump in and help me.
Ayyo, njan vannu keriya samayam nalladalla ennu thonunnu.
Than vannathukondu ende samayam nannayi. Thande samayathinte kaaryam സംശയമാണ്. ഹലോ, അനീഫ് റാവത്ത് സ്പീക്കിംഗ്. ഓ, ഹായ് ഡോക്ടർ, പാത്തോളജിസ്റ്റ് ആണ്.
ഓ, ഓക്കെ.
താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ ഡോക്ടർ. ആസ് യൂഷ്വൽ റിപ്പോർട്ട് ഉടനെ തന്നെ വേണം, അറിയാമല്ലോ എന്റെ കാര്യം. And doctor, can you please email me her details? Okay? Thank you. Parchavane, ningal kaathu.
Endana sir, information?
Nammal rakshapettu maya. We turned out to be lucky. Pathology cheyidappo prethathinte fingerprint hit kitti. She's in our database. Make arrangements to return those missing person files, Maya.
ഈശ്വര രക്ഷപ്പെട്ടു, കുടുംബക്ഷേത്രത്തിലേക്ക് ഞാനൊരു വഴിപാട് നേർന്നതേയുള്ളൂ. അല്ലെങ്കിൽ ഈ ഫയൽ മുഴുവനും തപ്പി തപ്പി തീരുമ്പോൾ എന്റെ റിട്ടയർമെന്റ് ആയനേ സർ. പ്ലീസ് ഷെയർ ഡീറ്റെയിൽസ് സർ, ആൻഡ് ഐ കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ ദോസ് ഡീറ്റെയിൽസ്.
ഷോ, പാത്തോളജിസ്റ്റിന്റെ നിഗമനം അത് തന്നെയാണ്. മരണകാരണം തലയ്ക്ക് പുറകിൽ കട്ടികൂടിയ ചിലപ്പോ ഒരു ഇരുമ്പ് പാത്രമാകാം. എന്തോ കൊണ്ടോ അതിശക്തമായ കെട്ടിയാടി. ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും തന്നെയില്ല. ഉള്ളിൽ വിഷം ചെന്നതായും കണ്ടെത്താനായില്ല. മരിച്ച കുട്ടിയുടെ പേര് ആൻസി ജോസഫ്, 32 വയസ്സ് പ്രായം. വെയിറ്റ്, ലെറ്റ് മീ ചെക്ക് ഹർ ആൻഡ് ഹർ ഫാമിലി ഡീറ്റെയിൽസ് ഇൻ ആർ ഡേറ്റാബേസ്. ഓ കം ഓൺ. മായ, കുടുംബക്ഷേത്രത്തിൽ കൂടുതൽ വഴിപാട് കഴിക്കാൻ നേർന്നോളൂ. എന്നാലും നമ്മുടെ സമയം അടുത്തൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. പഠിച്ചവനെ അന്റെ ഒരു കളികളെ.
എന്താണ് സർ, ഒന്ന് വേഗം പറയൂ. എന്റെ ഹാർട്ട് റേറ്റ് ഇപ്പൊ തന്നെ എലിവേറ്റ് ആയി.
കൂൾ ഡൗൺ മായ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ച കുട്ടിയുടെ പേര് ആൻസി ജോസഫ്. ബിസിനസ്കാരനായ ഒരു മിസ്റ്റർ ജോസഫ് കുര്യന്റെ ഭാര്യ, രണ്ട് കുട്ടികളുടെ അമ്മ. ജോസഫ് കുര്യന്റെ അഡ്രസ്: ഫ്ലാറ്റ് നമ്പർ 17, സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സ്, മുനിസിപ്പൽ ലൈൻ, കീച്ചേരി. ആൻസിയുടെ അച്ഛന്റെ പേര് അലക്സാണ്ടർ മാത്യു. അഡ്രസ്: പ്ലാക്കിൽ ഹൗസ്, ചുങ്ങം. ഈ ആൻസി അറിയപ്പെടുന്ന ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഒന്നോ രണ്ടോ തവണ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഡേറ്റാബേസിൽ കയറിയത്. ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മളെ കുഴപ്പിക്കാൻ പോകുന്നത്. The last case lodged against Ansi was a missing person complaint. അതെ, അവളെ കാണാനില്ല എന്ന അവളുടെ ഭർത്താവ് ജോസഫ് നൽകിയ കംപ്ലൈന്റ്. അതും 5 വർഷങ്ങൾക്ക് മുമ്പ്, 17th December 2011. റിപ്പോർട്ട് പ്രകാരം ആൻസിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. Well, at least until today.
Oh God, 5 years? എന്താണ് സർ ആ മിസ്സിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്?
മിസ്സിംഗ് റിപ്പോർട്ട് പ്രകാരം 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം കടയിൽ പോകാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ആൻസി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി അവൾ എങ്ങോട്ടോ പോയി മറിഞ്ഞു. അടുത്ത ദിവസവും മടങ്ങി വരാതിരുന്നപ്പോൾ ജോസഫ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. കേസ് അന്വേഷിച്ചത് ഒരു CI മഹാദേവൻ. അന്ന് CI മഹാദേവൻ ആ സ്കൈലൈൻസ് അപ്പാർട്ട്മെന്റ്സിലെ സെക്യൂരിറ്റി ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അയാളുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 16-ാം തീയതി വൈകുന്നേരം ആൻസി ഫ്ളാറ്റ് വിട്ട് പുറത്തു പോകുന്നതായി അയാൾ കണ്ടിട്ടില്ല. മറ്റൊരു ദുംബും കിട്ടാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ വെറുമൊരു മാൻ മിസ്സിംഗ് കേസായി കൺസിഡർ ചെയ്ത് ഹി ക്ലോസ് ദ കേസ്. പോരാത്തതിന് ആൻസിയുടെ ഡ്രഗ് റെക്കോർഡ്സും. CI മഹാദേവൻ കെയിം ടു an easy conclusion. Idiot. I hate these kinds of officers.
5 വർഷം കാണാതാവുക. So that means...
Yes, Maya. Things aren't looking good for us. Postmortem table കിടക്കുന്ന ആ ആൻസി ഈ കഴിഞ്ഞ 5 വർഷത്തിൽ എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാം. അവളുടെ ശവശരീരം എത്രയോ കാലമായി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കാം.
Oh, this is unbelievable. ഇത് നമ്മളെ ശരിക്കും കുഴപ്പിക്കുമല്ലോ സർ. ആരായിരിക്കും ആൻസിയെ കൊന്നത്? എന്തിനായിരിക്കും അവളുടെ ശരീരം ഇത്രയും കാലം ഫ്രീസറിൽ സൂക്ഷിച്ചത്? എവിടെയായിരിക്കും അവളെ സൂക്ഷിച്ചിരുന്നത്? എന്തിനാണ് ഇപ്പോൾ അവളെ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് ഉപേക്ഷിച്ചത്?
Yes, yes, Maya. I know. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന ഈ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാൻ നമ്മൾ കുറേ വർഷം പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. Let's get up for a trip, Maya. ഭഗവാൻ തേരി മായ.
ജോസഫിനെ പിടിച്ച് ശരിക്കും ഒന്ന് പൊട്ടിച്ചാൽ സത്യം പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് സർ.
അതെന്താ മായ അങ്ങനെ തോന്നാൻ?
അല്ല സർ, ആൻസിയെ കാണാതായിട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് അയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്.
അതുകൊണ്ട്?
അത് മാത്രവുമല്ല സർ, മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് സൂട്ടാകുന്നില്ല. ആൻസിയെ കാണാതായ അന്ന് വൈകുന്നേരം അവൾ കടയിൽ പോകാൻ എന്ന് പറഞ്ഞ് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങി എന്നാണ് ജോസഫിന്റെ മൊഴി. എന്നാൽ ഫ്ളാറ്റിന്റെ വാച്ച്മാൻ അവളെ കണ്ടിട്ടുമില്ല. സോ ഐ ഫെൽറ്റ് സംതിങ് റോങ് ദേർ.
വാ, നമുക്ക് ജോസഫിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. താനാ കോളിംഗ് ബെൽ അടിക്കുക.
സർ,
ആരാ? ഹലോ ജോസഫ്, ഞാൻ DYSP ഹനീഫ് റാവത്തർ, ഇതിന്റെ കൊളീഗ് SI മായ വർമ്മ.
നമസ്കാരം സർ.
നമസ്കാരം.
പക്ഷേ ഏത് ജോസഫ്? എന്റെ പേര് ജോസഫ് എന്നല്ല.
ഓക്കെ, സോറി, ജോസഫിനെ ഒന്ന് വിളിക്കാമോ?
സർ, ഇവിടെ അങ്ങനെ ഒരാളില്ല. എന്റെ പേര് ഗോപി. കുറച്ച് മാസങ്ങളായി ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ മാത്രമേ ഇവിടെ താമസമുള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് ഫ്ളാറ്റ് മാറിയതാവും.
ഇത് സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിലെ ഫ്ളാറ്റ് നമ്പർ 17 അല്ലേ?
അതെ അതെ, ഇതാണ് ഫ്ളാറ്റ് 17. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന ജോസഫ് എന്നൊരാൾ ഇവിടെ ഇല്ല. എനിക്കറിയുകയുമില്ല.
ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ വി പ്ലീസ് കം ഇൻ?
ഷുവർ, വരൂ വരൂ. ഓ, നിങ്ങൾ തപ്പുന്ന ജോസഫ് ചിലപ്പോൾ നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ആളായിരിക്കും. ഏകദേശം 8-9 മാസം മുൻപ് അങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചിരുന്നു എന്ന് എന്റെ ലാൻഡ് ലോർഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ താമസം.
ജോസഫ് ഇപ്പോ എവിടെയാണ് താമസം എന്നറിയാവോ?
അതല്ലേ കഷ്ടം. 8 മാസം മുൻപ് മൈസൂരിലേക്ക് പോകുന്ന വഴി ആരോ അയാളെ വെടിവെച്ച് കൊന്നു.
എന്താ സംഭവിച്ചത്?
മോഷണ ശ്രമത്തിന്റെ ഇടയിൽ സംഭവിച്ചതാണെന്നാണ് ഈ ഫ്ളാറ്റിന്റെ ലാൻഡ് ലോർഡ് എന്നോട് പറഞ്ഞത്. കൂടുതലൊന്നും എനിക്കറിയില്ല. അല്ല, അതിനെപ്പറ്റി അന്വേഷിക്കാനാണോ സാർ വന്നത്?
അല്ല.
അതെ അതെ, അതും കൂടി അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്.
അതെ അതെ അതെ. അല്ല, അതും അന്വേഷിക്കണമല്ലോ അല്ലേ?
യെസ് യെസ്, ഓഫ് കോഴ്സ്. മിസ്റ്റർ ഗോപി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ വി ഡു എ ക്വിക്ക് വാക്ക് ത്രൂ യുവർ ഫ്ലാറ്റ്?
അതെന്തിനാണ് സർ? അയാളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. മാത്രവുമല്ല, കഴിഞ്ഞ 8-9 മാസമായി ഞാൻ മാത്രമാണ് ഇവിടെ താമസം. ആരുടെ ഒന്നും തന്നെ ഇവിടെ ഇല്ല.
ലുക്ക് മിസ്റ്റർ ഗോപി, നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒന്നും തുറന്നു നോക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഈ ഫ്ളാറ്റിന്റെ ലേഔട്ട് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ പൊക്കോളാം.
അങ്ങനെ കാണാൻ മാത്രമുള്ള ലേഔട്ട് ഒന്നും ഇല്ല സർ. ഒരു ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ബാത്രൂം, പിന്നെ ഒരു വർക്ക് ഏരിയ, അത്രേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. സാറ് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് കയറി കണ്ടോ?
താങ്ക് യു മിസ്റ്റർ ഗോപി. അപ്പൊ ശരി എന്നാ മിസ്റ്റർ ഗോപി, വളരെ നന്ദി.
ഓക്കെ സർ, താങ്ക് യു.
ഈശ്വര, ഒരു മരണം അന്വേഷിക്കാൻ വന്ന നമുക്ക് ഇനി രണ്ടെണ്ണം അന്വേഷിക്കേണ്ട അവസ്ഥ വരുമോ സർ?
ഇന്ററസ്റ്റിംഗ് മായ, വെരി ഇന്ററസ്റ്റിംഗ്. നമുക്ക് തൽക്കാലം ആൻസിയുടെ മാറ്റർ മാത്രം ഫോക്കസ് ചെയ്യാം. ജോസഫിന്റെ മാറ്റർ വഴിയേ വരട്ടെ. എന്തായാലും മൈസൂർ പോലീസിൽ നിന്നും അയാളുടെ കേസ് ഫയൽ എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അതും കൂടി അറിഞ്ഞിരിക്കുന്നത് ചിലപ്പോ നമ്മുടെ കേസിനും ഗുണം ചെയ്താലോ, അല്ലേ?
തീർച്ചയായും സർ. അല്ല, ഇനി എന്താണ് നമ്മുടെ പരിപാടി?
ഇനി നമുക്ക് ചുങ്കം വരെ പോയി അപ്പനെ ഒന്ന് കാണാം.
സർ,
ആൻസിയുടെ അപ്പനെ, മിസ്റ്റർ അലക്സാണ്ടർ മാത്യുവിനെ.
മക്കളെ, പതുക്കെ ഓടിക്കളിക്ക്, നിങ്ങൾ വീഴും. അങ്ങനെ. അനുമോളെ, വഴക്കുണ്ടാക്കാതെ കളിക്ക്. ഈ കുട്ടികളിലെ ഒരു കാര്യം, എന്റെ ചുറ്റും കിടന്നോടാതെ എനിക്ക് കാലുവയ്യാന്നറിഞ്ഞുകൂടെ? ദേ, ഇങ്ങനാണ് കളിക്കുന്നതെങ്കിൽ ഞാൻ കേറിപ്പോവും, പറഞ്ഞേക്കാം. ആരാ?
മിസ്റ്റർ അലക്സാണ്ടർ മാത്യു, ആൻസിയുടെ അപ്പച്ചൻ.
അതെ, ഞാനാ അലക്സാണ്ടർ മാത്യു, ആൻസിയുടെ അപ്പച്ചൻ. ആരാ നിങ്ങളൊക്കെ?
സർ, ഞാൻ DYSP ഹനീഫ് റാവുത്തർ, ഇതിന്റെ കൊളീഗ് SI മായാവർമ്മ.
നമസ്കാരം സർ.
ഞങ്ങൾ കൊച്ചിയിൽ നിന്നും വരികയാണ്. അങ്ങേ ഒന്ന് കാണാൻ വിരോധമില്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ.
ഓ, ഒരു സെക്കൻഡ്. മക്കളെ, അപ്പച്ചൻ അകത്തോട്ട് പോവുക, നിങ്ങള് പുറകെ പോയി കളിച്ചോ. ദേ, സൂക്ഷിച്ചോണം. ആ, നിങ്ങൾ വാ, അകത്തിരുന്ന് സംസാരിക്കാം. നിങ്ങൾ ദേ അങ്ങോട്ടിരിക്കെ. ഇവിടെ ഇപ്പോ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യ മേരി, ആൻസിയുടെ അമ്മച്ചിയെ, പള്ളിയിൽ പോയിരിക്കുക, എന്റെ കൊച്ചിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആരുമില്ല. ഐ ആം വെരി സോറി.
അയ്യോ, നോ പ്രോബ്ലം സർ. ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതിൽ സർ ക്ഷമിക്കണം.
നിങ്ങളോട് ഞാൻ നന്ദിയല്ലേ പറയേണ്ടത്. ജീവനോടെ അല്ലെങ്കിലും എന്റെ മോളെ നിങ്ങൾ തിരിച്ചു തന്നില്ലേ. ലോകത്തൊരച്ഛനും പറയാൻ പാടില്ലാത്തതാണെന്നറിയാം, എങ്കിലും ഞാൻ പറയുവാ. സ്വന്തം കുഞ്ഞിന്ന് വരും നാളെ വരും എന്ന് കരുതി ഈ കഴിഞ്ഞ 5 വർഷം കാത്തിരിക്കുന്നതിന്റെ അത്രയും വേദനയില്ല സാറേ. അവളുടെ മരണം അറിഞ്ഞപ്പോ എന്റെ മേരി, ഓരോ ദിവസം കഴിയും തോറും അവളുടെ ഉള്ളു കത്തിത്തീരുന്നത് ഞാൻ കണ്ടതല്ലേ. ഒന്നുമില്ലെങ്കിലും ഇനി അവൾക്കൊന്ന് സമാധാനിക്കാമല്ലോ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ എവിടെയാണെന്നറിയാമല്ലോ. ഞങ്ങൾക്കെന്നും അവളെ അവളുടെ കുഴിമാടത്തിൽ പോയി ഒന്ന് കാണാമല്ലോ. നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്.
Our heartfelt condolences, sir. സത്യത്തിൽ ആൻസിയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. സാറിന് ബുദ്ധിമുട്ടാവുകയില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് കണ്ട് ആ 2 കുട്ടികൾ ആരാണെന്ന് പറഞ്ഞാൽ.
ഓ, അതോ, അത് ആൻസിയുടെ മക്കൾ തന്നെയാണ്, അനുവും പിനുവും. ഇരട്ടകളാണ്. അവർക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ആൻസി അവരെ വിട്ടു പോയത്.
3 വയസ്സ്, എന്റെ ഉമ്മക്കുലുസുവിന്റെ അതേ പ്രായത്തിൽ.
പിന്നെ ജോസഫ് കൂടെ പോയപ്പോ അവർ ഞങ്ങളുടെ കൂടെ പോന്നു. ഇനി അവർക്ക് വേണ്ടിയാണ് എന്റെയും മേരിയുടെയും ബാക്കിയുള്ള ജീവിതം. അവർ രണ്ടും പറക്കമുറ്റുന്നതുവരെ ആയസ് തരണേ എന്ന് മാത്രമാണ് ഇപ്പൊ കർത്താവിനോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.
ഈ ജോസഫ് എങ്ങനെയാണ് മരിച്ചത് എന്ന് സാറിന് അറിയുമോ?
അറിയാമോന്ന്? കർത്താവ് കൊടുത്ത ശിക്ഷയാ. പാപം ചെയ്യുന്നവൻ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ.
പാപം ചെയ്തെന്നോ? ജോസഫ് എന്ത് പാപമാണ് ചെയ്തത്? അയാൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത്?
പറയാം. മക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ആരെയോ കാണാൻ വേണ്ടി മൈസൂർക്ക് പോയതാ. ഇവിടുന്ന് മൈസൂർക്ക് പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. മോഷണ ശ്രമത്തിന്റെ ഇടയിൽ ആരോ അയാളെ വെടിവെച്ച് കൊന്നു എന്നാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞത്. അയാളുടെ കാറിൽ നിന്നും വിലപിടിപ്പുള്ള എല്ലാം കാണാതെ പോയി. ഒരു തെളിവ് പോലും കിട്ടാത്തത് കാരണം മൈസൂർ പോലീസ് ആ കേസ് ക്ലോസ് ചെയ്തു. ഒരു കണക്കിന് അവൻ മരിച്ചത് നന്നായി. ഞങ്ങൾക്ക് ഈ 2 പേരക്കുട്ടികളെ കിട്ടിയില്ലേ, എന്റെ ആൻസിയുടെ മക്കളെ.
എന്ത് പാപമാണ് ജോസഫ് ചെയ്തതെന്ന് സർ പറഞ്ഞില്ല.
ഓ, അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും അവൻ ചീത്തയായിരുന്നു സാറേ. എന്റെ മോളെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ ഇവിടെ വന്നിരുന്ന് കരയുമായിരുന്നു. എന്നാ ഞാൻ ചോദിച്ച ഒന്നും പറയുകയുമില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു അവൻ ചീത്തയാ സാറേ, ദുഷ്ടന, അല്ലെങ്കിൽ എന്റെ പാവം മോളെ വേദനിപ്പിക്കുമായിരുന്നു.
പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവസാനമായി കാണാതാകുന്നതിന് മുൻപും ആൻസി രണ്ട് മൂന്ന് തവണ ഒളിച്ചോടിയിട്ടുണ്ടല്ലോ, അതെന്തിനായിരുന്നു?
അതുകൊണ്ട് എന്താ? ശരിയാണ്, കോളേജിൽ പഠിക്കുമ്പോ അവൾക്ക് ചില വേണ്ടാത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു, ചില വേണ്ടാത്ത ദുശീലങ്ങളും. അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അവൾ ഓടിപ്പോയിട്ടുമുണ്ട്. പക്ഷെ എനിക്കറിയാം സാറേ, ഈ രണ്ട് കുട്ടികൾ ഉണ്ടായതിനു ശേഷം അവൾ എല്ലാം നിർത്തിയിരുന്നു. ഈ കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ അവൾക്കൊരിക്കലും കഴിയുമായിരുന്നില്ല. എനിക്ക് ഉറപ്പാണ് സാറേ, അവൾ അന്ന് അവിടുന്ന് ഓടിപ്പോയതല്ല.
പിന്നെ?
അതെനിക്കറിയില്ല, അവനോട് ചോദിക്ക്, അവന്റെ കൂട്ടുകാരനുണ്ടല്ലോ, എല്ലാത്തിനും അവന് വളം വെച്ച് കൊടുക്കുന്നവൻ ആ പ്രവീൺ. അവൻ പറയുമെല്ലാം, മറ്റവളുടെ പേരും.
മറ്റവളുടെ പേരോ? മനസ്സിലായില്ല.
എല്ലാ പാവികൾക്കും കാണുമല്ലോ ആ വിഹിതം. ജോസഫിനും ഉണ്ടായിരുന്നു എന്നാ ഹാൻസി പറഞ്ഞത്. എനിക്കിതിൽ കൂടുതൽ ഒന്നും അറിയില്ല. എന്നാ സാറുമാർ ചെല്ലാൻ നോക്ക്, മേരി പള്ളിയിൽ നിന്നും വരാറായി. അവൾ ഇതൊന്നും അറിയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. പാവം, ഈ കുട്ടികൾ വന്നതിന് ശേഷമാ ഒന്ന് ജീവൻ വെച്ച് വരുന്നത്. അവളെ ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ.
ഷുവർ, താങ്ക് യു ഫോർ യുവർ ടൈം. വൺസ് അഗൈൻ ഔർ ഹാർട്ട്ഫെൽറ്റ് കണ്ടോളൻസസ്. വൺ മോർ തിങ് സർ, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു സാറിന്റെ ഇടത്തെ കാലിന് ഒരു മുടന്തുണ്ടല്ലോ. നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്ത് പറ്റി?
ഓ ആതോ, ദാറ്റ്സ് ആൻ ഓൾഡ് സ്റ്റോറി. എല്ലാ പട്ടാളക്കാർക്കും കാണും ഇതുപോലെ എന്തെങ്കിലും മധുരിക്കുന്ന ഓർമ്മകൾ. എന്റെ ഓർമ്മ എന്റെ ഇടത്തെ കാല. ഇന്ത്യ പാക് യുദ്ധം. ഭാഗ്യത്തിന് കാല് നഷ്ടപ്പെട്ടില്ല, ഫ്രാക്ചർ മാത്രം. നടക്കാനല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പവുമില്ല.
സർ മിലിട്ടറിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
ആഫ്റ്റർ ദ ഇൻസിഡന്റ് ദാറ്റ് ഫ്രാക്ചേർഡ് മൈ ലെഗ്, ഐ വാസ് ഡെപ്യൂട്ടഡ് ടു മിലിട്ടറി ഇന്റലിജൻസ്, ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി. ഐ സെർവ് ദേർ ഫോർ മോർ ദാൻ 10 years ആൻഡ് റിട്ടയർഡ് ആസ് സുബേദാർ മേജർ.
വാവ്, സോ ഇന്റലിജൻസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറിന് മനസ്സിലാകുമല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ബുദ്ധിമുട്ടുകൾ അല്ലേ?
മനസ്സിലാകും ഡി വൈ എസ് പി, എനിക്കെല്ലാം മനസ്സിലാകും.
We didn't know that you were a veteran. Respect, sir.
Thank you, officer. റിട്ടയർ ആയിട്ട് ഒരു 15 വർഷമാകുന്നു. കുടുംബവുമൊത്ത് സമാധാനമായി ജീവിക്കാൻ കൊതിച്ചു വന്നതാ. ശരിയെന്നാ, ബൈ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇനി ഞങ്ങളെ ഈ പേരും പറഞ്ഞു ബുദ്ധിമുട്ടിക്കരുത്. എല്ലാം മറക്കാൻ ശ്രമിക്കുക ഞങ്ങള്. ഞങ്ങൾക്കൊരു പരാതിയുമില്ല.
കഷ്ടം, എന്തുമാത്രം അനുഭവിച്ചു കാണും ഇവർ, പാവം.
മായ, മനുഷ്യൻ എത്ര വികസിച്ചാലും എന്തുമാത്രം പുതിയ ടെക്നോളജി വന്നാലും വിധിയെ തടുക്കാൻ നമുക്കാവില്ല.
ഓ, ഇന്ററസ്റ്റിംഗ്, വെരി ഇന്ററസ്റ്റിംഗ്.
വാട്ട്?
അല്ല, സാറിനും ഈ വിധിയിലൊക്കെ വിശ്വാസം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ.
എനിക്ക് വിധിയിൽ മാത്രമല്ല വേറെ പലതിലും വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോ നമുക്ക് വേറെ പണികളുണ്ട് തീർക്കാൻ. കമോൺ.
ഹേ ഭഗവാൻ,
തേരി മായ.
എക്സ്ക്യൂസ് മീ സർ.
ആ മായയോ, വരൂ വരൂ, അകത്തേക്ക് വരൂ.
സർ, ആ പ്രവീൺ ജോർജിനെ നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നില്ലേ?
യെസ് യെസ് യെസ്. ഇന്നായിരുന്നില്ലേ അയാളോട് വരാൻ പറഞ്ഞിരുന്നത്?
അതെ സർ, അയാൾ വന്നിട്ടുണ്ട്.
ഓ, വെരി ഗുഡ്.
Bring him in. Maya?
Sir?
How is he?
I don't know, sir. കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യൻ. മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല. പക്ഷേ who knows?
Let's see. Bring him in.
Sir.
Come in, Mr. Praveen George.
നമസ്കാരം സർ. എന്നെ വിളിപ്പിച്ച കാര്യം?
പുറത്താരും പ്രവീണോട് പറഞ്ഞില്ലേ വിളിപ്പിച്ച കാര്യം?
ഇല്ല സർ, ആരും പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന്.
ആഹാ, എന്നാ താമസിക്കണ്ട, പറഞ്ഞോളൂ, കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്.
അത് ഞാനല്ലായിരുന്നു സർ, സത്യമായിട്ടും ഞാനല്ലായിരുന്നു.
എന്തല്ലായിരുന്നു എന്ന് പറയടോ.
പക്ഷേ എനിക്കറിയാം അത് ചെയ്തത് ആരാണെന്ന്. ഞാൻ അവനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ആൾ താഴെ വണ്ടിയിലിരിപ്പുണ്ട്.
രഘുസാറേ, ഇയാളുടെ കൂടെ വണ്ടിയിൽ വന്നവനെ അകത്തോട്ട് കയറ്റിയിരുത്തിയേക്ക്, ചിലപ്പോ ആവശ്യം വരും.
താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ഹിം ഇൻ. ഇനി അയാൾ ചെയ്തത് എന്താണെന്ന് കൂടെ പറഞ്ഞാൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നു.
ഇന്നലെ പോലീസ് ചെക്കിങ്ങിൽ വണ്ടി നിർത്താതെ പോയത് അവനായിരുന്നു. വണ്ടി എന്റെ തന്നെയായിരുന്നു. അവൻ എന്റെ കൂട്ടുകാരനാ, ജിബൻ. അവനാ വണ്ടി ഓടിച്ചിരുന്നത്. ഞാൻ പാസഞ്ചർ സീറ്റിലായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിച്ചിരുന്നു. ഞാൻ അവനോട് പറഞ്ഞതാ വണ്ടി നിർത്താൻ. എനിക്കറിയാമായിരുന്നു വണ്ടിയുടെ രജിസ്റ്റർ ഓണെ തപ്പി പോലീസ് വരുമെന്ന്. ക്ഷമിക്കണം സർ, അവനൊരു പാവമാ.
എന്താ, അപ്പൊ താൻ പാവമല്ലേ?
അയ്യോ, അതെ സർ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവന്നത്.
ഓ, അല്ലാതെ രജിസ്റ്റേർഡ് ഓണറെ തപ്പി പോലീസ് വരുമെന്ന് പേടിച്ചല്ല അല്ലേ?
അല്ല, അതുമുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ സാറേ.
ഇരിക്ക് പ്രവീൺ, താൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്ക്, ചോദിക്കട്ടെ. മായ
സർ,
ആ ജിമന്റെ കേസ് ഒന്ന് ഡീൽ ചെയ്യാൻ ASI രഘുവിനോട് പറ.
ഷുവർ സർ.
ആ പ്രവീൺ, താൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്. വെൽ ഡൺ.
താങ്ക് യു സർ.
എന്തായാലും താൻ വന്ന സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടെ അറിയാനുണ്ട്. തന്റെ മറ്റൊരു കൂട്ടുകാരനെ പറ്റി, ജോസഫിനെ പറ്റി.
ആ, അവനെ പറ്റി ഇനി എന്തറിയാനാണ് സർ? പാവം, അവൻ പോയില്ലേ?
അതെ, അവൻ പോയി. എങ്ങോട്ട് പോയി എന്നറിയാം. ഈ എങ്ങനെ പോയെന്ന് അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയായി പോയില്ലേ പ്രവീൺ?
അതിനവൻ മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് ആരോ അവനെ.
ആ മായ, വരൂ. ഞാൻ നമ്മുടെ പ്രവീണോട് ഇയാളുടെ ഉറ്റ ചങ്ങാതി ജോസഫിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു.
ഓക്കെ,
താൻ ഇരിക്ക്. അല്ല, ജിബൻ ഓക്കെ അല്ലേ?
അതെ സർ, പ്രവീണിനെ ഇനിയവൻ മറക്കില്ല എന്ന് പറയാൻ പറഞ്ഞു.
അയ്യോ സർ.
ഡേ, ഒന്നുമില്ല പ്രവീൺ, ഇതിലും വലുതല്ലേ നമ്മുടെ ജോസഫിന് സംഭവിച്ചത്. അയാളുടെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ താൻ. അയാൾക്കും ഹാൻസിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സോ ടെൽ അസ് എവ്രിതിങ് അബൌട്ട് ദം.
അല്ല സർ, അപ്പോ എന്നെ വിളിപ്പിച്ചത് ഇന്നലത്തെ പോലീസ് ചെക്കിങ്ങിന്റെ?
അതെ, അതുമുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുടെയും തീരുമാനം എന്റെ പോലീസ് സ്റ്റേഷനിൽ കിട്ടും പ്രവീൺ. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയും. മനസ്സിലായോ?
യെസ് യെസ്, ഞാൻ പറയാം സർ, ഞാൻ പറയാം. ജോസഫും ഞാനും സ്കൂൾമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്നത് കണ്ണൂർ ഒരു കോൺവെന്റ് സ്കൂളിലാണ്. അത് കഴിഞ്ഞ് കോളേജിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കോളേജ് കഴിഞ്ഞ് അവനിവിടെ കൊച്ചിയിലേക്ക് വന്ന് ഒരു ബിസിനസ് തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞ് ഞാനും ഇങ്ങോട്ട് വന്നു, ഒരു കമ്പനിയുടെ സെയിൽസ്മാനായി. ആക്ച്വലി അവനാണ് എനിക്ക് ആ ജോലി ശരിയാക്കി തന്നത്.
അതെന്താ?
അത്, അവന് വേറെ ഒരു കൂട്ടുകാരുമില്ലായിരുന്നു.
എന്നുവെച്ചാ
അവനൊരു ആന്റി സോഷ്യലൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്റെ അടുത്ത് മാത്രമായിരുന്നു അവൻ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നത്. നല്ലവനായിരുന്നു സർ. പാവം, കുറെ കഷ്ടപ്പെട്ടു അവൻ. ആ ആൻസി അവനെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്.
ആൻസി അവനെ ബുദ്ധിമുട്ടിച്ചു എന്ന് തനിക്കെങ്ങനെ അറിയാം?
അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് സർ. ചില ദിവസങ്ങളിൽ അവൻ കയ്യിലെ മുറിവൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. ആ ആൻസി അവനെ ഉപദ്രവിച്ചതായിരുന്നു. ആ പാവം, ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ എല്ലാം സഹിക്കുകയായിരുന്നു.
എന്തായിരുന്നു ആൻസിയും അയാളും തമ്മിലുള്ള പ്രശ്നം?
ആ എന്തു പറയാനാ സാറേ, നല്ലൊരു ജീവിതം ആഗ്രഹിച്ചാണ് അവൻ കല്യാണം കഴിച്ചത്. സിറ്റിയിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു ആൻസി. അതിൻ്റെതായ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു.
എന്ത് പ്രശ്നം?
അത് പിന്നെ ആൻസി അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം ഒളിച്ചോടിപ്പോയിട്ടുമുണ്ട്. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് തനിയെ തിരിച്ചു വന്നിരുന്നു അവൾ. പക്ഷേ അവസാനത്തെ പോക്ക്, ഹോ, 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ ജോസഫും പോയി.
ജോസഫ് മൈസൂരിൽ എന്തിനു പോയതാണ്?
അത് അവന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് അവൻ മൈസൂർക്ക് പോയിക്കൊണ്ടിരുന്നത്. അവന്റെ വെജിറ്റബിൾസ് ആൻഡ് മീറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ് ആയിട്ട്.
ആൻസി ജോസഫിനെ ഉപദ്രവിക്കുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ടോ?
അയ്യോ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ജോസഫ് പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ അങ്ങനെ അധികം അവന്റെ വീട്ടിൽ പോയിട്ടില്ല. സോ ഒന്ന് രണ്ടു പ്രാവശ്യം കണ്ടതല്ലാതെ ആൻസിയുമായി എനിക്കത്ര പരിചയമില്ല. ഹാ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? എന്തെങ്കിലും മനസ്സുമാറി ആൻസി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം.
അതെ, പ്രവീൺ എന്ത് ചെയ്യുന്നു?
എനിക്കിപ്പോൾ സ്വന്തമായൊരു കാറ്ററിംഗ് കമ്പനിയുണ്ട്, PG കാറ്ററിംഗ്സ്. എന്നാ ഞാൻ പൊക്കോട്ടെ, എനിക്കിതിൽ കൂടുതൽ ഒന്നും അറിയില്ല സർ. താങ്ക് യു സർ.
പ്രവീൺ, ഒരു സെക്കൻഡ്, നമ്മുടെ ജോസഫിന്റെ കാമുകി സുഖമായിരിക്കുന്നോ?
സുഖമായിരിക്കുന്നു. സോറി സർ, ആരുടെ കാമുകിയാണ് സർ?
പ്രവീൺ, ഇവിടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമെന്ന് നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനിയൊരു വാർണിംഗ് ഇല്ല നിനക്ക്.
വേണ്ട സർ, പ്രവീൺ പറഞ്ഞോളും. അവളുടെ പേരും അഡ്രസ്സും ഒക്കെ. വന്ന വണ്ടിയിൽ തിരിച്ചു പോകണമെങ്കിൽ വേഗം പറയൂ പ്രവീൺ.
വേണ്ട സർ, ഞാൻ പറയാം. ജോസഫ് എന്തായാലും പോയി. ഹിനിയാപ്പാവം അലീനെ കൂടി എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാഞ്ഞത്.
എന്റെ പ്രവീൺ, താനൊരു നന്മ മരമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ. ശരി, എന്ന് പറഞ്ഞാട്ടെ.
അലീന ഒരു ബാങ്ക് ജീവനക്കാരിയായിരുന്നു, ഇവിടത്തെ കനറാ ബാങ്കിൽ. ബിസിനസ് ആവശ്യങ്ങൾക്കായി ജോസഫ് ബാങ്കിൽ പോകുമ്പോൾ അവിടെ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. അങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകുന്നതും. അലീനയെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അവനോട് ചോദിക്കുമ്പോൾ അതിന് സമയമായിട്ടില്ല എന്നായിരുന്നു അവന്റെ മറുപടി. അവൾ കോട്ടയംകാരിയായിരുന്നു. അവിടെ എന്തോ ഫാമിലി ഇഷ്യൂസ് കാരണം കൊച്ചി ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറി വന്നതാണ്. ആൻസിയെ കാണാതായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ ബ്രേക്കപ്പായി. സത്യം പറഞ്ഞാൽ അതിനുശേഷം അവൻ ബിസിനസ്സിൽ നിന്നൊക്കെ കുറച്ചുനാൾ വിട്ടുനിന്നു. എന്തോ ദൈവം സഹായിച്ചവൻ തിരിച്ചു വന്നു. അലീനയുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ തീർന്ന് അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയില്ല സർ. സത്യം.
ഓക്കെ, അപ്പോ അലീനയുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടെ പറ പ്രവീൺ.
അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അവൾ കനറാ ബാങ്കിലാണ് വർക്ക് ചെയ്തത്. ചിലപ്പോൾ അവിടെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും.
ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ താമ്പയ്ക്കോ?
താങ്ക് യു സർ. സാർ,
എന്താ?
അല്ല, എന്റെ വണ്ടിയും ജിബിനും.
അവര് വന്നോളും പ്രവീൺ. താനിപ്പോ ഒരു ഓട്ടോ പിടിച്ചു പൊക്കോ, അതോ പോലീസ് ജിബിൽ വിടണോ?
അയ്യോ വേണ്ട മാഡം, ഞാൻ പൊക്കോളാം.
എന്താണ് മായ?
അല്ല സർ, അയാളോട് ജോസഫിന്റെ കാമുകിക്ക് സുഖമാണോ എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒട്ടും ഓർക്കാതെ അബദ്ധത്തിൽ പറഞ്ഞ മറുപടി കേട്ട് ചിരിച്ചു പോയതാ. സുഖമായിരിക്കുന്നു അലീന, സുഖമായിരിക്കുന്നു.
ജോക്സ് അപ്പാർട്ട് മായ, കാനഡ ബാങ്കിൽ നിന്നും അലീനയുടെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ ആ ജോസഫിന്റെ ഫോൺ റെക്കോർഡ്സ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും കൂടെ എടുക്കണം. കഴിഞ്ഞ 5 വർഷത്തെ വേണം.
ഞാൻ തന്നെ പോകാം.
മായ,
സർ,
നമ്മുടെ വഞ്ചി കരക്കടുക്കാറായോ എന്നൊരു തോന്നൽ.
റിയലി? പറയൂ സർ. ഐ കാൺ വെയിറ്റ് ടു ഹിയർ ദാറ്റ്. പ്ലീസ്.
സബർക്കറോ മായ, സബർക്കറോ.
സോറി സർ.
പറയാം, പക്ഷേ ആദ്യം അലീനയ്ക്ക് പറയാനുള്ളത് കൂടി കേക്കട്ടെ, എന്നിട്ട് പറയാം. പഠിച്ചവനെ, അന്റെ ഒരു കളികളെ.
എന്തിനാണ് നിങ്ങൾ എന്നെ വിളിപ്പിച്ചത്? പ്ലീസ് പറയൂ, എനിക്ക് വേഗം പോണം.
അലീന, നിങ്ങൾക്ക് ഒരു ജോസഫിനെ ഓർമ്മയുണ്ടോ? അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ വിളിപ്പിച്ചത്.
ജോസഫ്? ഏത് ജോസഫ്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല.
പ്ലീസ് മിസ്സസ് അലീന, നിങ്ങൾക്കും തിരക്കുണ്ട്, ഞങ്ങൾക്കും തിരക്കുണ്ട്. സോ പ്ലീസ് കോഓപ്പറേറ്റ്. ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് പണ്ട് കൊച്ചിയിലുണ്ടായിരുന്ന ജോസഫിനെ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. ഇനി മായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ.
എനിക്കങ്ങനെ ഒരാളെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ആള് മാറിപ്പോയതാവും. സോറി, ഞാൻ പോകുന്നു.
ഇരിക്കടി അവിടെ. ഇതേ നിന്റെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ വന്ന അപ്പാവി ആൾക്കാരല്ല, പോലീസാ, കേരള പോലീസ്. ഞങ്ങൾക്ക് നിന്നെ ഇവിടെ ഇരുത്താനും അറിയാം, നിന്റെ വായിന്ന് ഉത്തരങ്ങൾ എടുക്കാനും അറിയാം. എന്താ സംശയമുണ്ടോ?
ഇറ്റ്സ് ഓക്കേ. ഒരു കാര്യം ചെയ്യാം, കോഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവർ തൽക്കാലം പൊക്കോട്ടെ. മായ, 5 വർഷം മുമ്പുള്ള ഇവരുടെ ഫോൺ റെക്കോർഡ്സും പിന്നെ ഇവരെയും ജോസഫിനെയും ബന്ധിപ്പിക്കുന്ന ബാക്കി രേഖകളുമായി നമുക്ക് ഇവരുടെ വീട്ടിൽ ചെല്ലാം. ചിലപ്പോ ഇവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവർക്ക് എല്ലാം ഓർമ്മ വന്നെങ്കിലോ? എന്തു പറയുന്നു മിസ്സസ് സലീന?
അയ്യോ, അത് വേണ്ട സർ. ഞാനിപ്പോ കുടുംബവുമായി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോരുക. അത് നശിപ്പിക്കല്ലേ, പ്ലീസ്.
കണ്ടോ മായ, അലീനയ്ക്ക് എല്ലാം ഓർമ്മ വന്നു. എന്നാ പറഞ്ഞാട്ടെ ഈ ജോസഫും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്?
ഞാനും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ് കാരണമായിരുന്നു ഞാൻ കൊച്ചി ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോയത്. അവിടുത്തെ ബ്രാഞ്ചിലായിരുന്നു ജോസഫിന്റെ ബിസിനസ് അക്കൗണ്ട്. അവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പിന്നെ ഇടയ്ക്കിടെ കാണാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്തു. ജോസഫിന്റെ ഭാര്യ ആൻസി ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അയാളെ എന്നും ഉപദ്രവിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആദ്യം എനിക്ക് അയാളുടെ സഹതാപമാണ് തോന്നിയത്. കാരണം എന്റെ ജീവിതവും മറ്റൊന്നായിരുന്നില്ല. പതിയെ പതിയെ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായി. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അയാൾ കൂടുതൽ പൊസസീവ് ആയി തുടങ്ങി. ഒരിക്കൽ അയാൾ എന്നോട് ചോദിച്ചു, ആൻസി ഇല്ലാതാക്കുകയാണെങ്കിൽ ഞാൻ അയാളെ വിവാഹം കഴിക്കുമോന്ന്. അതെനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അയാളൊരു ക്രൂരനാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എതിർത്തു. അന്ന് മുതൽ ഞാൻ അയാളെ ഒഴിവാക്കി തുടങ്ങി. പക്ഷെ അയാൾ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ടാക്കി തുടങ്ങി. ഒടുവിൽ എനിക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന സിറ്റുവേഷൻ ആയപ്പോ ഞാൻ ബോംബെക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ അയാളെ കണ്ടിട്ടേയില്ല. 1-2 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് എന്നെ തിരിച്ചു വിളിക്കാൻ വന്നു. പോട്ടയിൽ പോയി ധ്യാനമൊക്കെ കൂടി മനസ്സ് മാറി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ
ഇപ്പോൾ ഞാൻ എല്ലാം മറന്ന് സ്വസ്ഥമായി ജീവിക്കുകയാണ്. പണ്ട് എന്റെ ജീവിതം വഴിമുട്ടി നിന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരബദ്ധം, അതിനിനി എന്നെ ക്രൂശിക്കരുത് സാറേ, പ്ലീസ്. ഞാൻ അപേക്ഷിക്കുകയാണ്, ഇനിയും എന്റെ ജീവിതം എനിക്ക് കൈവിട്ടുപോയാൽ ആത്മഹത്യയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. സത്യം.
ഹേ അലീന, കൂൾ ഡൗൺ. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് കാര്യം അറിയണമായിരുന്നു, ഞങ്ങൾ അത് ചോദിച്ചു. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പോകാം.
താങ്ക് യു സർ. അലീന, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ജോസഫ് കടന്നു വരില്ല. ഹാൻസിയും.
എന്താ മാഡം?
അവർ രണ്ടുപേരും ഇനി ഭൂമിയിൽ ജീവനോടെ ഇല്ല.
അയ്യോ, ഓ ജീസസ്.
നിങ്ങൾ ഇതുവരെ കേട്ടത് ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ എന്ന റേഡിയോ നാടകത്തിന്റെ ഒന്നാം ഭാഗം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ റോജി വർഗീസ്, അതുല്യ ശ്രീജിത്ത്, മിഥുൻലാൽ കണിയാൻപറമ്പിൽ, ശംഭു ശ്രീകുമാർ, ശ്രീകാന്ത് വിദ്യാധരൻ, സന്ദീപ് ബാബു, ബെൻസി ഫ്രാൻസിസ്, അരുൺ ബേബി ആൻഡ് വിജയ് ഗംഗൻ. പ്രൊഡ്യൂസ്ഡ് ബൈ സിന്ധു പുന്നൂസ് ആൻഡ് ജോർജ് ചീരൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ മജോ കോഡാലി. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ ശംഭു ശ്രീകുമാർ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം മലയാളം FM 104.6 അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം മറക്കാതെ കേൾക്കുക. എല്ലാവർക്കും ശുഭരാത്രി.
ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് മലയാളം FM-ന്റെ നാടക പരമ്പര യവനിക. ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ, കുറ്റാന്വേഷണ നാടകം ഒന്നാം ഭാഗം. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 നിങ്ങളുടെ മലയാളം FM 104.6 കേൾക്കാം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നേഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ